നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
കൊറോണ വൈറസ് പ്രതിസന്ധി തുടങ്ങിയത് മുതൽ വീട് വിൽപ്പന വർദ്ധിച്ചതായാണ് റിപ്പോർട്ടുകൾ. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ താമസിക്കുന്ന വീടും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടിയും ഒക്കെ വിൽക്കുമ്പോൾ വീടിന് അർഹിക്കുന്ന വില ലഭിക്കാനായി എന്തൊക്കെ കാര്യങ്ങളാണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതെന്ന കാര്യം വിവരിക്കുകയാണ് മെൽബണിൽ റേവൈറ്റ് റിയൽ എസ്റ്റേറ്റിൽ റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ആയ ഫിലിപ്പ് ചാക്കോ. നമസ്കാരം ഫിലിപ്പ് ചാക്കോ, സ്വാഗതം SBS മലയാളത്തിലേക്ക്.
നമസ്കാരം സൽവി.
ഫിലിപ്പ്, എന്തായാലും ഒരു വീട് വിൽക്കാൻ നമ്മൾ പദ്ധതി ഇടുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടല്ലോ. അപ്പോൾ ഇതിൽ പ്രധാനമായും നമ്മൾ കണക്കിലെടുക്കേണ്ടത് എന്തൊക്കെയാണെന്നുള്ള കാര്യം തന്നെ ആദ്യം ഒന്ന് പറയാം.
ഒരു ആദ്യം തന്നെ നമ്മൾ ഒരു വീട് ചെല്ലുന്ന അതിന്റെ ഒരു പ്രോസസ് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. ഒരു വീട് സെല്ല് ചെയ്യുന്നതിന്റെ ഒരു പ്രോസസ്സിങ് എന്താണെന്നുള്ള അതിന്റെ പാർട്ടായിട്ട് നമുക്ക് ഒരു റിസർച്ച് നമ്മൾ തന്നെ നടത്തുക, ഒരു വാല്യുവേഷൻ ബിഫോർ സെല്ലിംഗ്, നമ്മളൊരു റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ത്രൂ അല്ലെങ്കിൽ ഒരു ബാങ്ക് വാല്യുവേഷൻ, പിന്നെ അല്ലെങ്കിൽ ഫ്രീ സൈറ്റുകളുണ്ട്. പിന്നെ നിങ്ങളും സ്വന്തമായിട്ട് തന്നെ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് വാച്ച് ചെയ്താൽ കമ്പയർ ടു യുവർ പ്രോപ്പർട്ടി ഏതായിരിക്കും നിങ്ങളുടെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള പ്രൈസ് നിങ്ങളുടെ പ്രോപ്പർട്ടി കിട്ടുന്നതെന്ന് ഉള്ള ഒരു ഇത്, റിസർച്ച്, വാല്യുവേഷൻ. പിന്നെ നിങ്ങൾക്ക് ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റിന് ആവശ്യമുണ്ട് ഒരു പ്രോപ്പർട്ടി സെല്ല് ചെയ്യുന്നതിന്. നിങ്ങൾക്ക് അതുപോലെ തന്നെ ഒരു മാർക്കറ്റിംഗ് വേണം. റിയൽ എസ്റ്റേറ്റ് ഡോട്ട് കോമിലും ഡൊമൈൻ അടക്കമുള്ള മറ്റുള്ള സൈറ്റുകളിലൊക്കെ പോകുന്ന മാർക്കറ്റിംഗ് കാര്യങ്ങൾ, പിന്നെ ഓപ്പൺ ഇൻസ്പെക്ഷൻ ആൻഡ് ഓപ്ഷൻ ഏതാണോ നിങ്ങൾ ചൂസ് ചെയ്യുന്ന സെയിൽസ് മെത്തേഡ്. ദ ലാസ്റ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ കോൺട്രാക്ട് എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. ആ ഒരു പ്രോസസ്സിനെ കുറിച്ച് നമ്മുടെ മനസ്സിൽ ആദ്യം തന്നെ ഒരു ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം അതിന്റെ പാർട്ടായിട്ട് ആദ്യം തന്നെ നമ്മുടെ മോർഗേജ് ബ്രോക്കറെ അല്ലെങ്കിൽ ബാങ്കിനെ സമീപിച്ച് അതിന്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കി വെക്കുക. ഇതിന്റെ പാർട്ടായിട്ട് വെൻഡർ സ്റ്റേറ്റ്മെന്റ് എന്നുള്ള ഒരു ഇത് പ്രിപ്പറേഷൻ ചെയ്യുന്നതിന്റെ പാർട്ടായിട്ട് നമ്മുടെ സോളിസിറ്ററുമായിട്ട് ബന്ധപ്പെടുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സെല്ല് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്തിരിക്കണം.
ഓക്കെ, തീർച്ചയായിട്ടും. ഇനി ഇപ്പോൾ ഒരു വീട് വിൽപ്പനയ്ക്കിടുമ്പോൾ ഉടമയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ വീടിന്റെ പരമാവധി വില കിട്ടുക എന്നുള്ളതാണല്ലോ. അപ്പൊ ഇതിനായിട്ട് എന്തൊക്കെയാണ് ഉടമ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ടത്?
അതിന്റെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു മൈനർ ആയിട്ടുള്ള ഒരു സിമ്പിൾ റിപ്പയർ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ, കാർപ്പറ്റ് എന്തെങ്കിലും കറകളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് മാറ്റുക, ചിറ്റായിട്ടുള്ള വിൻഡോസ്, ക്രാക്ഡ് ആയിട്ടുള്ള ടൈൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ഒരു ഒരു ലൈറ്റ് ആൻഡ് ഫ്രഷ് പെയിന്റ് എല്ലാ സ്ഥലത്തും ഒരു, കാരണം നിങ്ങളുടെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള കളറുകളൊക്കെ നിങ്ങളുടെ മുറികളിലൊക്കെ കാണും. അതെല്ലാം ഒഴിവാക്കി നിങ്ങൾ വീട് വിൽക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എപ്പോഴും ഒരു ന്യൂട്രൽ കളർ, കഴിയുമെങ്കിൽ വൈറ്റ് കളർ തന്നെ അടിച്ച് ആ വീടിന് ഏറ്റവും വലിപ്പം തോന്നുന്ന രൂപത്തിലുള്ള ആംബിയൻസ് ഉണ്ടാക്കിയെടുക്കണം. അതിന്റെ പാർട്ടായിട്ട് നല്ലോണം വിൻഡോസ് എല്ലാം ക്ലീൻ ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത മുഴുവൻ ഫർണിച്ചറുകളും വീട്ടിൽ നിന്ന് മാറ്റുക. പറ്റുമെങ്കിൽ പോസിബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീട് സ്റ്റേജിങ് ചെയ്യുക, അതായത് പ്രൊഫഷണലായ ആളുകളെ വിളിച്ച് അവരുടെ ഫർണിച്ചർ ഉപയോഗിച്ച് വീട് സ്റ്റേജ് ചെയ്ത് ഇടുക. അപ്പോൾ അതിന്റെ ഇതിന്റെ പാർട്ടായിട്ട് തന്നെയാണ് ഡീക്ലട്ടറിംഗ് എന്നുള്ളത്, അതായത് ക്ലീൻ ആൻഡ് ഡീക്ലട്ടറിംഗ് എന്നുള്ള ഒരു ഇത്. അപ്പൊ എന്തെങ്കിലും ആവശ്യമില്ലാത്ത എല്ലാ എക്യുപ്മെന്റ്സും നിങ്ങളുടെ വീട്ടിൽ നിന്ന് മാറ്റുക. പുറംഭാഗവും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഫ്രണ്ടിലെ ലോണ് ഫ്രണ്ടും ബാക്കും എല്ലായിടത്തും തന്നെ ലോൺ ഏറ്റവും മനോഹരമാക്കി ഇടാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഏറ്റവും നല്ല ആ ഒരു സമയത്ത് പൂക്കളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം ഒക്കെ നോക്കി അതനുസരിച്ചിട്ടുള്ള പൂക്കളൊക്കെ ഓർഗനൈസ് ചെയ്യുക. എന്തൊക്കെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഒരു വീടിനെ മനോഹരമാക്കാൻ ചെയ്യാവോ അത്രയും കാര്യങ്ങൾ ചെയ്യുക. എല്ലാം ക്ലീൻ ചെയ്തിടുക എന്നുള്ള ബേസിക്കലി ചെയ്യേണ്ടത്. അതിന്റെ പാർട്ടായിട്ട് നമ്മുടെ ഏറ്റവും ഹാർട്ടായിട്ടുള്ള കിച്ചൺ ആൻഡ് ബാത്റൂം ഇത് നന്നായിട്ട് നോക്കുകയും ചെയ്യുക. സൈഡിലാണെങ്കിൽ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ പ്രധാനമായിട്ട് വരുന്നത് കറി സ്മെല്ലുകൾ മിക്കവാറും വീടുകളിൽ ഇത് ചെയ്യാറുണ്ട്. അപ്പൊ ആ ഒരു ഇത് ഒഴിവാക്കാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഓവനും ആളുകളും ജനറലി അവർ വീടൊക്കെ ക്ലീൻ ചെയ്തിട്ട് പക്ഷെ ഈ റേഞ്ച് വുഡിനകത്ത് ഓയിൽ കെട്ടി നിന്നിട്ട് അതിൻ്റെ ഒരു വല്ലാത്ത സ്മെൽ ഉണ്ടായിരിക്കും. അപ്പം റേഞ്ച് വുഡിൽ അതിനകത്ത് ഒരു ഒരു ഫിൽറ്റർ ഉണ്ട്, ആ ഫിൽറ്റർ എടുത്ത് ക്ലീൻ ചെയ്ത് ഒക്കെ ഇടുകയും നല്ല ക്യാൻഡിൽസ് കത്തിച്ച് വെക്കുകയാണെങ്കിൽ പറ്റുവാണെങ്കിൽ ആ ക്യാൻഡിൽസ് കത്തിച്ച് വെച്ച് ആ വീടിനെ മൊത്തത്തിലൊരു നല്ല ആംബിയൻസ് ഉണ്ടാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. നല്ല ലൈറ്റിങ്സും ഒക്കെ കൊടുത്തു.
ഓക്കെ, തീർച്ചയായിട്ടും. ഇത്രയും കാര്യങ്ങൾ ചെയ്യണമല്ലോ. അപ്പോ ഇതിനായിട്ട് റിയൽ എസ്റ്റേറ്റ് ഏജന്റിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സഹായം ഉടമയ്ക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ?
ജനറലി എല്ലാ റിയൽ എസ്റ്റേറ്റ് ഏജന്റും അവരുടെ കയ്യിൽ ഒരു ബഞ്ച് ഓഫ് ട്രേഡീസ് അവരുടെ കയ്യിൽ ഉണ്ടാവും എല്ലാ ടൈപ്പിലുള്ള ഇത്. അപ്പൊ ഒരു ഏജന്റിനെ കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഏരിയയില് ഏതാണ് ഏത് ടൈപ്പ് ഓഫ് പ്രസന്റേഷൻ ആണോ ആവശ്യമുള്ളത്, അതനുസരിച്ചുള്ള ഒരു മൈനർ റിപ്പയർമെന്റ്, ആദ്യം ഞാൻ പറഞ്ഞ പോലെയുള്ള റിപ്പയർമെന്റ്, പ്ലംബിംഗ് വർക്കുകൾ, ടാപ്പുകൾ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക, ഇലക്ട്രിക് നല്ല സ്വിച്ച് ബോർഡുകളെല്ലാം പ്രോപ്പർ ആയിട്ടിരിക്കുക, കറക്റ്റ് ആയിട്ടുള്ള ടൈൽസ്, കറക്റ്റ് ആയിട്ടുള്ള വിൻഡോസ്, ഇതൊക്കെ ചേഞ്ച് ചെയ്യുക. അപ്പൊ ഇതിനോടുള്ള എല്ലാ കാര്യങ്ങളും റിയൽ എസ്റ്റേറ്റ് ഏജന്റുകൾ ജനറലി അവർ ഹെൽപ്പ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾക്ക് അറിയാവുന്നത് യൂസ് ചെയ്യുക, അറിയത്തില്ലെങ്കിൽ അവരെ അവരുടെ ട്രേഡീസിനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വളരെ മനോഹരമാക്കി എടുക്കാൻ പറ്റും.
ഓക്കെ, തീർച്ചയായിട്ടും. ഇനി മറ്റൊരു കാര്യമുള്ളത്, ഇപ്പം ഇത്രയും കാര്യങ്ങൾ ഒരു വീട് വിൽക്കുന്നതിന് മുമ്പ് ഉടമ ഇത്രയും കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇതിനായിട്ടൊക്കെ ഒരു എക്സ്ട്രാ എക്സ്പെൻസ് ഉറപ്പായിട്ടും അല്ലെ ആവശ്യമുണ്ടല്ലോ. റിയൽ എസ്റ്റേറ്റ് ഏജന്റ് എന്ന നിലയ്ക്ക് അനുഭവത്തിൽ നിന്ന് ഫിലിപ്പിന് പറയാൻ സാധിക്കുമോ ഏകദേശം എത്രത്തോളം എക്സ്പെൻസ് വരുമായിരിക്കും എക്സ്ട്രാ ഇത്തരം മോടി പിടിപ്പിക്കലിനും മറ്റുമായി?
ജനറലി ഒരു 10-15,000 ഉണ്ടെങ്കിൽ ഈ പറയുന്ന അത്യാവശ്യമുള്ള ബേസിക് പെയിന്റിങ്ങും ഒരു ലൈറ്റിംഗ് ടെൻ ടു ഫിഫ്റ്റീൻ തൗസൻഡ് അടുക്കും. ഒരു പെയിന്റിങ്ങും അത്യാവശ്യം ഒരു ലൈറ്റ് ചേഞ്ചിങ്ങും ക്ലീൻ ഡീക്ലട്ടറിങ് എല്ലാം കൂടെ $10,000-$15,000 കോസ്റ്റ് ആകും. ഒരു ഒരു ഇമ്പ്രൂവ്മെന്റ് എന്നുള്ള ഒരു പോയിന്റിൽ ബ്രിങ് യു എക്സ്ട്രാ മണി. അതാണ് ടു സെയിൽ ആൻഡ് എക്സ്ട്രാ മണി.
ഇനിയിപ്പം പല മെത്തേഡിൽ, അതായത് ആദ്യം ഫിലിപ്പ് പറഞ്ഞല്ലോ ഇത് നമ്മൾ ഏത് മെത്തേഡിൽ വിൽക്കാൻ ശ്രമിക്കണം എന്നുള്ള കാര്യത്തെ കുറിച്ച് നമ്മൾ റിസർച്ച് ചെയ്യണം എന്നുള്ള കാര്യം. അപ്പം ഇതിലിപ്പം ഓപ്ഷൻ വഴിയാകാം അല്ലെ, ഒന്നെങ്കിൽ ലേലത്തിലൂടെയാകാം, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ഏജന്റിനെ നേരിട്ട് കോൺടാക്ട് ചെയ്താകാം, അല്ലെങ്കിൽ സ്വയം വിൽക്കുന്നവരുണ്ടാകാം. ഇതിൽ ഏറ്റവും ഉചിതമായതെന്ന് പറയാൻ പറ്റുന്നത് ഏത് മെത്തേഡാണ്?
അത് ഓരോ ആളുകളുടെയും പേഴ്സണാലിറ്റി അനുസരിച്ചും പ്ലസ് ദ ലൊക്കേഷൻ അനുസരിച്ചും ആയിരിക്കും. നിങ്ങളുടെ സബർബിൽ നടക്കുന്ന ജനറൽ ടൈപ്പ് ഓഫ് മെത്തേഡ് ഏതാണെന്ന് നോക്കുക. ഒരു പ്രീമിയം സബർബിലൊക്കെ അത് ഓപ്ഷൻ ആയിട്ടായിരിക്കും പോകുന്നതെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് സബർബിൽ ചിലപ്പോൾ അത് പ്രൈവറ്റ് സെയിൽ ആയിട്ടായിരിക്കും പോകുന്നത്. ഈ ഓപ്ഷന്റെ ഒരു പ്രത്യേകത, നിങ്ങൾ വൺസ് നിങ്ങൾ ഓപ്ഷൻ ആണെങ്കിൽ നിങ്ങളുടെ സെയിൽ അൺകണ്ടീഷണൽ ആയിരിക്കും ഫ്രം ദ ഡേറ്റ് ഓഫ് സെയിൽ. സോ ദർ ഇസ് അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ബിൽഡിംഗ് ഇൻസ്ട്രക്ഷൻ, ഫൈനാൻസ് ക്ലോസ് ഇതൊന്നും ഉണ്ടാവത്തില്ല. സോ യു ആർ കംപ്ലീറ്റ്ലി റെഡി, നിങ്ങളുടെ പ്രോപ്പർട്ടി സോൾഡ് ആയെന്ന് നിങ്ങൾക്ക് 100% ഉറപ്പാണ്. പക്ഷെ നിങ്ങൾ ഒരു പ്രൈവറ്റ് സെയിലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർക്ക് അതിനകത്ത് കൂളിംഗ് ഓഫ് പീരീഡ് ഉപയോഗിക്കാം 3 days, അതുപോലെ തന്നെ സബ്ജക്റ്റ് ഫൈനാൻസ് വെക്കാം, ബിൽഡിംഗ് ആൻഡ് പെസ്റ്റ് ഇൻസ്പെക്ഷൻ വെക്കാം. ഇതൊക്കെ അതിന് ആ ക്ലോസിനകത്ത് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഓപ്ഷനാ ചെയ്യുന്നെങ്കിൽ ഇതൊന്നും ആപ്ലിക്കബിൾ അല്ല അവിടെ. കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രയർ ആയിട്ട് ഓപ്ഷനും മുമ്പായിട്ട് ചെയ്തിരിക്കണം. പിന്നെ വേറൊരു മെത്തേഡ് ഇവിടെയുള്ള സെയിൽ ബൈ സെറ്റ് ഡേറ്റ് ആണ്. ഒരു പ്രത്യേക ദിവസം പറയും, ആ ദിവസത്തിനകം കൊടുക്കുന്ന ഓഫറുകൾ എല്ലാം കൂടി കമ്പൈൻഡ് ആയിട്ട് ഏജന്റ് കളക്ട് ചെയ്ത് അതിൽ ആ ലാസ്റ്റ് ദിവസം അത് വേണ്ടത് പ്രസന്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് സെയിൽ ബൈ സെറ്റ് ഡേറ്റ്.
ഓക്കെ, അപ്പൊ ഇതില് ഓരോ സബർബിന്റെ അല്ലെ ഓരോ ലൊക്കേഷൻ അനുസരിച്ച് അത് ചൂസ് ചെയ്യാന്നുള്ളതാണ്.
ജനറലി അത് തന്നെയായിരിക്കും ചൂസ് ചെയ്യുക. പ്രീമിയം സബർബിൽ ഓപ്ഷൻ ആയിരിക്കും എപ്പോഴും, അല്ലെങ്കിൽ സ്കൂൾ സോൺ ഉള്ള സ്ഥലത്ത്. സോ
ഓക്കെ, ഇനിയിപ്പോ നമ്മള് ഇപ്പോ ഓണർ ഓക്യുപ്പൈഡ് വീട് വീടിന് പുറമെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വാങ്ങുന്ന പ്രോപ്പർട്ടി നമ്മൾ വിൽക്കാറുണ്ട്. ഇത്തരത്തിലുള്ള രണ്ട് പ്രോപ്പർട്ടികൾ വിൽക്കുമ്പോൾ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ, അതോ ഒരേ തരത്തിലുള്ള രീതിയിൽ തന്നെയാണോ നമ്മൾ ഇത് വിൽപ്പനയ്ക്കായിട്ട് ഇടേണ്ടത്?
എല്ലാം ഇതിന് തന്നെ ബാധകമാണ്. ഇതിനകത്ത് ആകെയുള്ള ടാക്സ് പർപ്പസിൽ മാത്രമേ ഉള്ളൂ ഈ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി സെൽ ചെയ്യുന്നതിനെ കുറിച്ച് എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ളൂ. അതായത് മിനിമം 1 year താഴെയാണെങ്കിൽ നിങ്ങളുടെ ടാക്സ് ബ്രാക്കറ്റ് വലുതായിരിക്കും, മോർ ദാൻ 1 year ആണെങ്കിൽ ആ ടാക്സ് ബ്രാക്കറ്റ് കുറവായിരിക്കും. അത് ആദ്യം തന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വിത്ത് ടെനന്റ് നിങ്ങൾ സെൽ ചെയ്യാൻ നോക്കുമ്പോൾ അത് ഡിപ്പെൻഡ് ഓൺ, നല്ല ടെനന്റ് ഉള്ള ഒരുപാട് പ്രോപ്പർട്ടികളുണ്ട്. പലപ്പോഴും ടെനന്റുകൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നമ്മളോട് കോപ്പറേറ്റ് ചെയ്യത്തില്ല, അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി ആക്ച്വൽ അതിന്റെ വാല്യൂ നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ടെനന്റുകളാണെങ്കിൽ അവരെ ഒഴിവാക്കിയിട്ട് MTI അത്യാവശ്യം റിപ്പയർ ഒക്കെ ചെയ്ത് ആദ്യം പറഞ്ഞ പോലെ തന്നെ നീറ്റ് ആൻഡ് ടൈഡി ക്ലീൻ ചെയ്ത് നല്ല ലൈറ്റുകളൊക്കെ കൊടുത്ത് സ്റ്റേ ചെയ്ത് പ്രോപ്പർട്ടി വിൽക്കുന്നതായിരിക്കും നല്ലത്.
ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ഇപ്പൊ ഒരു വീട് വിറ്റ് കഴിഞ്ഞാൽ ഈ ഓണർക്ക് വീട്ടിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും പ്രശ്നവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ലയബിലിറ്റി ഈ ഓണർക്ക് മേൽ വരാനുള്ള സാധ്യതയുണ്ടോ?
ഇല്ല, ജനറലി ഓണർക്ക് മേൽ പിന്നെ അതാണ് ഈ പറയുന്ന എല്ലാ ഓപ്ഷനും നമ്മൾ ബയർക്ക് കൊടുക്കുന്നുണ്ട്. അവർക്ക് പ്രയർ ടു ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാം. പക്ഷെ ഓണർ ഒന്നും മറച്ചു വെക്കാൻ പാടില്ല. നിങ്ങൾ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അതിനകത്തൊന്നും ഇല്ല. എപ്പോഴും ഓണർ ഡിസ്ക്ലോസ് ചെയ്യേണ്ടത് ആ പ്രോപ്പർട്ടിക്ക് എന്തെങ്കിലും കവീറ്റ് ഉണ്ടോ, കവണന്റ് ഉണ്ടോ, അല്ലെങ്കിൽ മറ്റ് അങ്ങനെയുള്ള അല്ലെങ്കിൽ സോണിങ് ഇതൊക്കെ ക്ലിയർ ആയി മെൻഷൻ ചെയ്തിരിക്കണം. കവീറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പൊ വാട്ടർ ബിൽ അടച്ചിട്ടില്ല വർഷം. ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസിൽ ഒരു പ്രോപ്പർട്ടിക്ക് കവീറ്റ് ഉണ്ടായിരുന്നത് അവർ ആ വാട്ടർ ബില്ല് വർഷങ്ങളായിട്ട് അടച്ചിട്ടില്ല. അപ്പൊ ആ പ്രോപ്പർട്ടിക്ക് മെൽബൺ വാട്ടറിന്റെ കവീറ്റ് ഉണ്ടായിരുന്നു. അപ്പോ അവർക്ക് ആ സെറ്റിൽമെന്റ് ടൈംസ് ആ മണി ബാങ്ക് എടുക്കും, ആ ബാങ്ക് അല്ലെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ആ മണി പോകും. കവണന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് സാധാരണഗതിയിൽ സിംഗിൾ ഡ്വെല്ലിംഗ് കവണന്റ് എന്ന് പറഞ്ഞൊരു ഇതുണ്ടാവും. ചില മിക്കവാറും പ്രോപ്പർട്ടികൾക്ക് എന്തെങ്കിലും കവണന്റ് എന്ന് പറയുന്നത് അങ്ങനെയാ തന്നെയായിരിക്കുന്നത്. അല്ലെങ്കിൽ ബ്രിക്സ് ഒള്ളി എന്നും പറഞ്ഞൊരു കവണന്റ്, അങ്ങനത്തെ കുറെ കവണന്റുകൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ അത് നോക്കി മേടിക്കണം. നിങ്ങൾ ഡെവലപ്മെന്റ് സൈറ്റ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ സിംഗിൾ ഡ്വെല്ലിംഗ് ആണെങ്കിൽ കവണന്റ് ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ ഒത്തിരി പ്രയാസമുണ്ട്.
കൊറോണ വൈറസ് പ്രതിസന്ധി തുടങ്ങിയത് മുതൽ ലോക്ക്ഡൌണും കാര്യങ്ങളും ഒക്കെ ആയിട്ട് തന്നെ ഓൺലൈൻ ഓപ്ഷനും മറ്റും അല്ലെങ്കിൽ ഓൺലൈൻ ഇൻസ്പെക്ഷനും ഒക്കെ ആണല്ലോ നടന്നുകൊണ്ടിരുന്നത്. ഇത് ഇതും കൊണ്ട് ഗുണമാണോ ഉണ്ടായിരിക്കുന്നത്, അതോ ദോഷമാണോ ഉണ്ടായിരിക്കുന്നത്, അഡ്വാൻറ്റേജ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ?
ഇതിനുകൊണ്ട് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. ഒന്ന്, നമ്മൾക്ക് നമ്മുടെ പ്രോപ്പർട്ടി വിൽക്കുമ്പോൾ ഇൻഡസ്ട്രിയിലുള്ളവർക്കും ഫേസ് ടൈം വഴിയും അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള സോഷ്യൽ സൈറ്റുകൾ വഴിയൊക്കെ തന്നെ അവർക്ക് 3D വഴിയൊക്കെ അവർക്ക് പ്രോപ്പർട്ടികൾ കാണാൻ പറ്റുന്നുണ്ട്. ഓവർസീസ് ബയേഴ്സും ആക്റ്റീവായിട്ട് പിന്നെ മാർക്കറ്റിലുണ്ട് ഇപ്പം. അപ്പോൾ ഇത് ശരിക്കും നമ്മളെ പ്രോപ്പർട്ടിയുടെ മാർക്കറ്റ് ഇൻഡസ്ട്രിയിലേക്കും ഇന്റർനാഷണൽ ലെവലിലേക്കും കുറച്ചുകൂടി ക്യുക്കായി പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്.
ഇപ്പൊ അതുപോലെ നമ്മളിപ്പം വീട് വിൽക്കുന്നതിന് മുമ്പ് ഫിലിപ്പ് പറഞ്ഞല്ലോ നമ്മൾ വീട് വൃത്തിയാക്കി സൂക്ഷിക്കുകയും അല്ലെങ്കിൽ പെയിന്റ് മാറ്റുക അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യണം. അതിന് പുറമെ വീടിന് വില കൂടുതൽ കിട്ടാനായിട്ട് വേറെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ടോ? അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മൾ അഡീഷണൽ ആയിട്ട് ഇപ്പൊ ഒരു ആൽഫ്രെസ്കോ വിൽക്കുക അല്ലെങ്കിൽ ഒരു പെർഗോള വിൽക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വഴി കൂടുതൽ വീണ്ടും വില കിട്ടാനുള്ള സാധ്യത കൂടുതലല്ലേ?
മിക്കവാറും അങ്ങനെയുള്ള കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ട കാര്യമില്ല. അത് അത് വരുന്ന ബയർക്ക് അവർ അയാളുടെ ടേസ്റ്റിന് വിടുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നിങ്ങൾ ഒരുപാട് നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ചെയ്യേണ്ടതില്ല. ഫൾസ്കോ പോലുള്ള കാര്യങ്ങൾ എല്ലാ വീടുകളിലും ഉണ്ട്. അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പ്രത്യേകിച്ച് എക്സ്ട്രാ മുറികളും ഒക്കെ എടുക്കുന്ന അങ്ങനത്തെ എക്സ്ട്രാ വർക്കുകളൊന്നും ചെയ്യാതെ അഡീഷണൽ ഫീച്ചേഴ്സ് ഇങ്ങനെ ഫൾസ്കോ പോലുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കുന്നത് എപ്പോഴും നന്നായിരിക്കും.
ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ ഉള്ളത്, ഇപ്പം നമ്മൾ പ്രോപ്പർട്ടി വിൽക്കാൻ നേരത്ത് ആദ്യം തന്നെ ഫിലിപ്പ് പറഞ്ഞു കുറച്ച് പേരുടെ ഇൻവോൾവ്മെന്റ് ഇതിന്റെ അത് ആവശ്യമാണെന്നുള്ള കാര്യം. ആരൊക്കെയാണ് പ്രധാനമായിട്ടും ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയുകയാണെങ്കിൽ ആരൊക്കെയാണ് ഈ ഓണർ ബന്ധപ്പെടേണ്ടത്, ഈ വീട് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ആരുടെയൊക്കെ ഇൻവോൾവ്മെന്റ് ഉണ്ടാവും?
ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരാള് നമ്മുടെ നമുക്ക് ഒരു മോർഗേജ് ബ്രോക്കർ അല്ലെ ബാങ്കുമായി ബന്ധപ്പെട്ടിരിക്കണം. അവരായിരിക്കും നമ്മുടെ ഫൈനാൻസ്, നമ്മുടെ നെക്സ്റ്റ് ലെവല് നെക്സ്റ്റ് നമ്മൾക്ക് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് അതനുസരിച്ചുള്ള ഫൈനാൻസ് നമുക്ക് റെഡി ആണോ എന്നുള്ളതൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ തന്നെ നമ്മുടെ കറന്റ്ലി ഉള്ള ബാങ്ക് ബന്ധപ്പെട്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുക. അതിനുശേഷം സെക്ഷൻ 32 അതായത് വെണ്ടർ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പറേഷൻ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അത് നമുക്ക് ഒരു സോളിസിറ്റർ അല്ലെ ഒരു കൺവീനൻസർ നമുക്ക് ആവശ്യമുണ്ട്. അപ്പം അവരെ ബന്ധപ്പെടുക. അതിന്റെ ഒപ്പം തന്നെ ലോക്കൽ ആയിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് ഏജന്റുകളെ ബന്ധപ്പെടുക. ബന്ധപ്പെട്ട് അവർ ലോക്കൽ റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ഇരുന്ന് ഒരു കോട്ടുകൾ 2-3 പ്രോപ്പർട്ടികൾ അവരുടെ കമ്പാരിസണും ഒക്കെ കണ്ട് അവരോട് അവരുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം.
ഓക്കെ, സ്വന്തമായിട്ടാണ് ഇപ്പൊ പ്രൈവറ്റ് ആയിട്ടാണ് പ്രോപ്പർട്ടി സെല്ല് ചെയ്യുന്നതെങ്കിലോ ഇതിന്റെ അകത്ത് ഇപ്പൊ ഒരു ആരുടെയും ഹെൽപ്പ് ഒന്നും ഉണ്ടാവുന്നില്ലല്ലോ, ഒരു ഏജന്റിന്റെ സപ്പോർട്ടോ ഒന്നും ഉണ്ടാവുന്നില്ല. അപ്പൊ ആ സമയത്ത് എന്തായിരിക്കാം ഒരു ഓണർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ?
ഓണർ ഒന്ന്, അത് അതൊരു നല്ലൊരു സിസ്റ്റം അല്ല. കാരണം ഒന്ന്, നമ്മൾ ആരും എല്ലാ പ്രൊഫഷണലി നമ്മൾ ട്രെയിൻഡ് അല്ല നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു എപ്പോഴും ഒരു ഏജന്റ് തന്നെയായിരിക്കും. പിന്നെ വരുന്ന ആളുകളുടെ ജെന്യൂനിറ്റിയും ഒക്കെ ടെസ്റ്റ് ചെയ്യുകയും അവരുടെ ID കാർഡ് ചെക്ക് ചെയ്യുകയും അവര് വരുന്ന ആളുകൾ എവിടെ നിന്നുള്ളതാണെന്നും അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ അതിന്റെ ഭാഗമായിട്ട് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. തന്നെയല്ല, ഇതിനകത്ത് പൈസ ഇൻവോൾവ് ആണ്, ട്രസ്റ്റ് അക്കൗണ്ടിലേക്കാണ് ഈ പൈസ അല്ലെങ്കിൽ ഇതിന്റെ ഡിപ്പോസിറ്റ് ഒക്കെ പോകേണ്ടത്. അപ്പം അങ്ങനെയുള്ള കുറെ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. പേഴ്സണലി ഞാൻ ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ആയതുകൊണ്ട് മാത്രമല്ല, നന്നായി മാർക്കറ്റ് ചെയ്ത് മാത്രമേ നമ്മുടെ പ്രോപ്പർട്ടികൾ വിൽക്കാവുള്ളൂ. കഴിയുന്നതും ഓഫ് ദി മാർക്കറ്റിലോ അല്ലെങ്കിൽ എപ്പോഴും നിങ്ങൾ ഏറ്റവും ഇതായിട്ടുള്ള എല്ലാ സൈറ്റുകളിലും മാക്സിമം എക്സ്പോഷർ കൊടുത്ത് വിൽക്കാനായിട്ടായിരിക്കും ശ്രദ്ധിക്കേണ്ടത്. ഓണർ സെല് ചെയ്യുന്ന ആ ഒരു $few thousand നിങ്ങൾ ലാഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് സെല് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക.
തീർച്ചയായിട്ടും എന്തായാലും ഇത്രയും കാര്യങ്ങൾ എസ് ബി എസ് മലയാളം ശ്രോതാക്കളോട് വിവരിച്ചതിന് വളരെയധികം നന്ദി ഫിലിപ്പ് ചാക്കോ.
താങ്ക് യു വെരി മച്ച്.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.